ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ജൽജീവൻ ദൌത്യത്തിലൂടെ സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലെത്തും. 2027-ഓടെ ലോകത്തെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് IMF പ്രവചിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് 2-ാം ഘട്ടത്തിന്റെയും വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന തീവ്ര ചുഴലിക്കാറ്റ് ദാനയുടെ പശ്ചാത്തലത്തിൽ ഒഡീഷ തീരത്ത് ജാഗ്രതാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ജൽജീവൻ ദൌത്യത്തിലൂടെ സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓരോ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ ദൌത്യത്തിലൂടെ കഴിഞ്ഞതായും 2023-ലെ ദേശീയ ജല പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. ജലസംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അടൽ ഭൂജൽ യോജന, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന തുടങ്ങിയ പദ്ധതികളിലൂടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. ജലസംരക്ഷണത്തിനായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം നടത്തുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രപതി അഭിനന്ദിച്ചു.
में दिए गए कार्य विभाजन के आधार पर जल राज्य सूची का विषय है. इसलिए जल संसाधनों के संवर्धन, संरक्षण और कुशल प्रबंधन में राज्य सरकारों की भूमिका अत्यंत महत्वपूर्ण. हर बार की तरह इस बार भी कई राज्यों को पुरस्कृत किया गया है. जल संरक्षण एवं प्रबंधन के लिए इन राज्यों द्वारा किए गए कार्य अन्य सभी राज्यों के लिए उदाहरण हो सकते हैं.
മികച്ച സംസ്ഥാനം, ജില്ല, ഗ്രാമപഞ്ചായത്ത്, തദ്ദേശ സ്ഥാപനം, സംഘടന എന്നിങ്ങനെ 9 വിഭാഗങ്ങളിലായി 38 വിജയികളാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. മികച്ച സംസ്ഥാനം എന്ന വിഭാഗത്തിൽ ഒഡീഷയും ഉത്തർപ്രദേശുമാണ് 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടിയത്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറയ്ക്ക് ലഭിച്ചു. ആദ്യമായാണ് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെ കസാനിയിലേക്ക് പുറപ്പെട്ടു. ബ്രിക്സുമായുള്ള സഹകരണത്തെ ഇന്ത്യ വളരെയേറെ വിലമതിക്കുന്നതായി പ്രധാനമന്ത്രി സന്ദർശനത്തിന് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള വികസന അജണ്ട, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക സഹകരണം തുടങ്ങി വിവിധ വിഷയങ്ങളിലെ സുപ്രധാന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടക്കുക. പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷം ബ്രിക്സ് വിപുലീകരിച്ചത് ആഗോള നന്മയ്ക്ക് സഹായകമാകുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന് 2 ദിവസത്തെ സന്ദർശനം സഹായിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2027-ഓടെ ലോകത്തെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് IMF പ്രവചിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കുറഞ്ഞ നിഷ്ക്രിയ ആസ്തികളും ഉയർന്ന മൂലധന പര്യാപ്തതയും ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ ദൃഢമാക്കുന്നതായും ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നതായും അന്താരാഷ്ട്ര സമൂഹവുമായി ഗുണപരമായ ഇടപെടലുകൾ നടത്താൻ ഇന്ത്യ സന്നദ്ധമാണെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി.
India's macroeconomic fundamentals remain sound, acting as a strong foundation upon which to build future growth. Presently, it is the 5th largest economy, and the IMF has projected it to become the 3rd largest economy by 2027. India's contribution to global growth is projected to see an increase of 200 basis points in the next 5 years.
വെല്ലുവിളി നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സാധ്യതകൾ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടന്ന ചർച്ചയെയാണ് ധനമന്ത്രി അഭിസംബോധന ചെയ്തത്. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് 2-ാം ഘട്ടത്തിന്റെയും വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. മഹാരാഷ്ട്രയിലെ 288 നിയമസഭാ സീറ്റുകളിൽ നവംബർ 20 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. ഝാർഖണ്ഡിലെ 38 മണ്ഡലങ്ങളിൽ അടുത്ത മാസം 20 രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കും. ഈ മാസം 29 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 30 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. നവംബർ 23 വോട്ടെണ്ണൽ. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വെള്ളിയാഴ്ച അവസാനിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. വയനാട് ലോക്സഭാ മണ്ഡലം, പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അടുത്തമാസം 13 വോട്ടെടുപ്പും 23 വോട്ടെണ്ണലും നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. ദേശീയ തലസ്ഥാന മേഖലയിൽ രാവിലെ 8 മുതൽ മലിനീകരണ നിയന്ത്രണത്തിനുള്ള ലെവൽ 2 കർമ്മ പദ്ധതി നിലവിൽ വന്നു. ഇതുപ്രകാരം പൊടി സൃഷ്ടിക്കുന്ന തരം നിർമ്മാണ പ്രവൃത്തികൾ, ഖര, ജൈവമാലിന്യം, കത്തിക്കൽ എന്നിവ നിർത്തിവയ്ക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ സൈറ്റുകളിൽ പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ചുഴലിക്കാറ്റ് ദാന ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച രാത്രിയോടെ വെള്ളിയാഴ്ചയോ 120 കിലോമീറ്റർ വേഗതയിൽ തീരം തൊടുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഒഡീഷ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളെയാണ് ഇത് കൂടുതലായി ബാധിക്കുക. ചുഴലിക്കാറ്റ് ബാധിക്കാനിടയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കാനുള്ള നടപടി ഒഡീഷ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. തീരദേശ ജില്ലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 11 സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. കര, നാവികസേനകളും കോസ്റ്റ് ഗാർഡും സഹായത്തിനായുണ്ട്. 14 ജില്ലകളിലെ വിദ്യാലയങ്ങൾക്കും 3 ദിവസത്തെ അവധി നൽകി. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മുതിർന്ന ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ. കഠിനാധ്വാനിയായ നേതാവാണ് ശ്രീ അമിത്ഷായെന്നും ഭരണകർത്താവെന്ന നിലയിൽ നിസ്തുല പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും കക്കോരി സംഭവത്തിൽ പങ്കെടുത്ത ധീര യോദ്ധാവുമായ അഷ്ഫഖുള്ള ഖാന് രാജ്യം ഇന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ വിപ്ലവ ചിന്തകളിലൂടെയും കവിതകളിലൂടെയും യുവജനങ്ങളെ സ്വാധീനിക്കാൻ അഷ്ഫഖുള്ള ഖാന് സാധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യ സിംഗപ്പൂർ പ്രതിരോധ മന്ത്രിമാരുടെ 6 സംഭാഷണം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, സിംഗപ്പൂർ പ്രതിരോധ മന്ത്രി യങ് യിങ് ഹെൻ എന്നിവർ സംഭാഷണത്തിന് സഹ അധ്യക്ഷത വഹിക്കും. പങ്കാളിത്ത താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 115 പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും മൈ GOV ഓപ്പൺ ഫോറത്തിലോ നമോ ആപ്പിലൂടെയോ പങ്കുവയ്ക്കാം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയും ഈ മാസം 25 വരെ ആശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാവുന്നതാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വരിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 436 പോയിന്റ് താഴ്ന്ന് 80,714. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 151 പോയിന്റ് ഇടിഞ്ഞ് 24,629 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 58,400 രൂപയും ഗ്രാമിന് 7,300 രൂപയുമാണ് ഇന്നത്തെ വില. പലസ്തീൻ ജനതയ്ക്കുള്ള ആദ്യഘട്ട മാനുഷിക സഹായം ഇന്ത്യ ഇന്നയച്ചു. 30 ടൺ മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെയാണ് UN റിലീഫ് ആന്റ് വർക്ക്സ് ഏജൻസി വഴി ഇന്ത്യ എത്തിക്കുന്നത്. അവശ്യ മരുന്നുകൾ, ശസ്ത്രക്രിയാ സാമഗ്രികൾ, ഹൈ എനർജി ബിസ്ക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ അറിയിച്ചു. നിക്ഷേപ ആവശ്യങ്ങളും ഉപഭോഗവും വർദ്ധിക്കുന്നതിനാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാഗതി മാറ്റമില്ലാതെ തുടരുകയാണെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 7.2% RBIയുടെ പ്രതിമാസ ബുള്ളറ്റിനിൽ അദ്ദേഹം വ്യക്തമാക്കി. മെച്ചപ്പെട്ട കാർഷിക പ്രകടനം, ഗ്രാമീണ ആവശ്യകത എന്നിവ സ്വകാര്യ ഉപഭോഗത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ജൽജീവൻ ദൌത്യത്തിലൂടെ സാധിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. 16 ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലെത്തും. 2027 ലോകത്തെ 3 വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് IMF പ്രവചിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും ഝാർഖണ്ഡ് തിരഞ്ഞെടുപ്പ് 2-ഘട്ടത്തിന്റെയും വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന തീവ്ര ചുഴലിക്കാറ്റ് ദാനയുടെ പശ്ചാത്തലത്തിൽ ഒഡീഷ തീരത്ത് ജാഗ്രതാ മുന്നറിയിപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.